You're with SBS Radio.
നമസ്കാരം, ശ്രീ ആർ പ്രസന്നൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ശ്രീ ആർ പ്രസന്നൻ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം ഒരുപാട് മൂർച്ഛിച്ചിരുന്നല്ലോ. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇത് എങ്ങനെ മുന്നോട്ട് പോകും?
ഇപ്പോ ബാലക്കോട്ടിലെ ആക്രമണം ഇന്ത്യയുടെ എയർ സ്ട്രൈക്ക് നടത്തിയതായിട്ട് ഇന്ത്യ അവകാശപ്പെടുന്നു. ആ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ തിരിച്ച് പാകിസ്ഥാന്റെ വ്യോമസേനയെ ഉപയോഗിച്ച് രണ്ട് വിമാനങ്ങൾ ഇന്ത്യ അതിർത്തിയിലേക്ക് കടന്നു വന്നു. അതുമായിട്ടുള്ള ഒരു ഒരു എയർ വാർ, ഒരു എയർ കോംബാറ്റ് നടന്നു. അതിനുശേഷമാണ് ഇപ്പോ ഉണ്ടായിട്ടുള്ള ഈ അതിർത്തിയിൽ, അതായത് നിലത്തുള്ള അതിർത്തിയിൽ, നിയന്ത്രണ രേഖയിൽ ഇപ്പൊ കാര്യമായ ശക്തമായ ഫയർ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷെ കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല. രണ്ട് രാജ്യങ്ങളും സാധാരണ നിയന്ത്രണ രേഖയിൽ ഉപയോഗിക്കാത്ത, അതായത് മോർട്ടാറുകൾക്ക് പകരം പീരങ്കികൾ വരെ, അതായത് ആർട്ടിലറി വരെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിന് കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളിവിടെ ചോദിച്ചിട്ട് ഇതുവരെ ഞങ്ങൾക്ക് സൈന്യത്തിൽ നിന്ന് കൺഫർമേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പൊ നിലത്തുള്ള ഇത്. ആകാശത്ത്, അതായത് വ്യോമരംഗത്ത് രണ്ട് രാജ്യങ്ങളും എയർ പട്രോളിംഗ് കാര്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ ഒരു ടെൻസ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എപ്പോഴും നടക്കുന്നതാണ്. അതിലപ്പുറം അതിനകത്ത് കാണേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ കോംബാറ്റ് എയർ പട്രോൾ എന്ന് പറയും, രണ്ട് രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, ശ്രീ ആർ പ്രസന്നൻ, ബാലക്കോട്ടിലെ ആക്രമണത്തിൽ ഇന്ത്യ അവകാശപ്പെടുന്നത് പോലെയുള്ള തിരിച്ചടി നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് പലയിടത്തു നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്?
ഇത് ഇപ്പോ ഇവിടെ ഇതിനെക്കുറിച്ച് ഇതിന് സ്ഥിരീകരണമോ അല്ലെങ്കിൽ നിഷേധമോ വ്യോമസേനയിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ കാര്യമായിട്ട്, അതായത് കാര്യകാരണ സഹിതമോ അല്ലെങ്കിൽ ഫാക്ട്സ് വെച്ചിട്ടോ യാതൊരു രീതിയിലുള്ള വിശദീകരണവും തരുന്നില്ല. പക്ഷെ വ്യോമസേനയിൽ നിന്ന് അനൗപചാരികമായിട്ട്, അൺഒഫീഷ്യലായിട്ട് പലരോടും ഞങ്ങൾ ചോദിച്ചപ്പോൾ പറയുന്നത് സ്മാർട്ട് വെപ്പൺസ് ആണ് ഉപയോഗിക്കുന്നത്. സ്മാർട്ട് വെപ്പൺസ് ഉപയോഗിക്കുമ്പോൾ, അതായത് കെട്ടിടം തകർന്നൊന്നുമില്ല, അതിനകത്തേക്ക് സ്മാർട്ട്, അതായത് USA അന്ന് അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഉപയോഗിച്ചോളൂ, ഒരു അൽജസീരയുടെ സ്റ്റേഷനാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു കെട്ടിടത്തിനകത്തെ ഒരു ഒരു വിൻഡോയിൽ കൂടെ പോയി അതിനകത്ത് പോയി തകർക്കുക, അത്തരം സ്മാർട്ട് ബോംബുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ കയ്യിലുണ്ട്. അതാണ് ഉപയോഗിച്ചതെന്നാണ് വ്യോമസേന അവകാശപ്പെടുന്നത്. പക്ഷെ ചിത്രങ്ങളൊന്നും വ്യോമസേനയെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതുപോലെ തന്നെ എത്ര പേർ മരിച്ചു എന്നുള്ള കാര്യത്തിൽ അത് കൂടുതൽ കുഴപ്പമായത് പലപ്പോഴും ഇവിടെ ഈ കൂടുതൽ ഓവർ എൻതൂസിയാസം കാണിച്ച് പല രാഷ്ട്രീയ നേതാക്കളും ഇവിടെ ചില ക്ലെയിം നടത്തിയതാണ് ഇപ്പൊ ആകപ്പാടെ ഈ വ്യോമസേനയുടെ ക്രെഡിബിലിറ്റി അഫക്ട് ചെയ്തിരിക്കുന്നതാണ് എന്നാണ് ഒരു 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 യുദ്ധകാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ളതിൽ ഞാൻ കാണുന്നത്. കാരണം വ്യോമസേന യാതൊന്നും ഇങ്ങനെയുള്ള അവകാശവാദങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഒരു സ്ട്രൈക്ക് നടത്തിയതായിട്ട് അവർ പറഞ്ഞു. അതിനുശേഷം നടന്ന എയർ കോംബാറ്റ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് തരികയും ചെയ്തു. പക്ഷേ ഈ എത്ര പേർ മരിച്ചു എന്നുള്ളത് ആദ്യമായിട്ട് BJP അധ്യക്ഷൻ തന്നെ അമിത്ഷാ ആണ് ഒരു നമ്പർ പുറത്തുവിട്ടത്. അതുകൂടാതെ അനൗപചാരികമായിട്ട് പാർട്ടി നേതാക്കന്മാരും അതുപോലെ തന്നെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കൃഷിമന്ത്രിയാണ് ഇപ്പൊ 400 പേര് മരിച്ചു എന്ന് പറയുന്നത്. ഇത്തരം അവകാശവാദങ്ങളാണ് ഇപ്പൊ ആകപ്പാടെ വ്യോമസേനയുടെ ക്രെഡിബിലിറ്റി, അല്ല ഇന്ത്യയുടെ തന്നെ ക്രെഡിബിലിറ്റിക്ക് വലിയൊരു ഒരു ഒരു ചോദ്യചിഹ്നമാക്കി ഇവരാണ് ഉയർത്തിയിരിക്കുന്നത്. ഇപ്പൊ അവര് എപ്പോഴും ഓപ്പോസിഷനെയും മറ്റ് മാധ്യമങ്ങളെയും കുറ്റം പറയുന്നു. പക്ഷെ ഞാൻ എന്റെ കാഴ്ചപ്പാടിൽ ഇവരുടെ വ്യോമസേനയുടെ ക്രെഡിബിലിറ്റിക്ക് ഇപ്പൊ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത് ഇത്തരം അവകാശവാദങ്ങളാണ്.
ശ്രീ ആർ പ്രസന്നൻ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൽ തന്നെ ഒരു സംശയമുള്ളത്, 1000 കിലോ തൂക്കമുള്ള ബോംബുകളാണ് ഇട്ടെന്നുള്ള വാർത്തകളും കണ്ടിരുന്നു. അപ്പോൾ ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ളൊരു ആഘാതം കാണാൻ സാധ്യതയില്ലേ?
1000 കിലോയുള്ള തോക്കുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്പ്ലോസീവ് പവർ ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അതിന്റെ വെയിറ്റ്, ആക്ച്വൽ വെയിറ്റ് അല്ല. ആ എക്സ്പ്ലോസീവ് പവർ എത്ര ഇതെന്നുള്ളതാണ്. അത് സ്മാർട്ട് വെപ്പൺ ഉപയോഗിച്ച് കൃത്യമായി അതിനകത്ത് ചെന്ന് വീണു കഴിഞ്ഞാൽ പലപ്പോഴും ചെറിയ, വളരെ ചെറിയ ഡാമേജ് കെട്ടിടത്തിന് വരുന്നുള്ളൂ. പക്ഷെ അതിനകത്തുള്ള അത് മുഴുവൻ തകർന്നതാണ്. അടുത്ത കാലത്ത് ഇസ്രയേല് നടത്തിയ ഒരു എയർ അറ്റാക്കിന്റെ ചിത്രങ്ങൾ ഇവിടെ പലപ്പോഴും പ്രചരിച്ചു കാണുന്നുണ്ട്. ഇസ്രയേലിന്റെ തന്നെയാണ്. കെട്ടിടത്തിന് യാതൊരു കേടുപാടും കാര്യമായിട്ട് കാണാനില്ല. ചെറിയ ഈ മതിലുകളിലും റൂഫിലും ഒക്കെ ഹോൾസ് കാണുന്നതല്ലാതെ കൂടുതലായിട്ട് കാണുന്നില്ല. പക്ഷെ ഇതിനെപ്പറ്റി കൂടുതലൊന്നും വ്യോമസേനയെ ഇത് അല്പം കൂടെ തയ്യാറെടുപ്പോടുകൂടി ചെയ്യേണ്ടതായിരുന്നു. അതായത് എവിഡൻസ് തയ്യാറാക്കിയ ശേഷമെങ്കിലും ഇവര് അറ്റ്ലീസ്റ്റ് സാറ്റലൈറ്റ് പിക്ചേഴ്സ് എങ്കിലും ഇവർ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ഇനി ചോദിച്ചിന് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്ത്
എന്തായാലും ഇന്ത്യൻ എയർഫോഴ്സ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയത് ജനീവ കൺവെൻഷൻസിൻ്റെ ഒരു കാരണം മാത്രമാണോ അതൊരു സൗഹൃദത്തിന് പാകിസ്ഥാൻ തയ്യാറാക്കുന്നതായിട്ട് കണക്കാക്കാൻ കഴിയുമോ?
തീർച്ചയായും പാകിസ്ഥാൻ സൗഹൃദത്തിന് തയ്യാറാകുമോ എന്നുള്ളതല്ല, പക്ഷെ ഡി എസ്കലേറ്റ് ചെയ്യണം, അതായത് സിറ്റുവേഷൻ കൂടുതൽ എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കാനുള്ള ഒരു ഒരു ജെസ്റ്ററായിട്ടാണ് പാകിസ്ഥാൻ അത് ചെയ്തത്. ഒപ്പം തന്നെ രാജ്യാന്തര സമ്മർദ്ദവും പാകിസ്ഥാന്റെ മേലെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ അമേരിക്കയും റഷ്യയും എല്ലാം ഈ സിറ്റുവേഷൻ ഡി എസ്കലേറ്റ് ചെയ്യണമെന്ന് പാകിസ്ഥാനോടും ഇന്ത്യയോടും ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഒരു 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 റെസ്പോൺസ് ആയിട്ട് അതിനെ കാണാനാവും. മാത്രമല്ല അഭിനന്ദനെ പിടിച്ചതായിട്ട് പാകിസ്ഥാൻ തന്നെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന്റെ വീഡിയോ പാകിസ്ഥാൻ തന്നെ പുറത്തു വിട്ടതോടുകൂടി ഡിനേബിലിറ്റി കുറയുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു 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 അതായത് രാജ്യാന്തര നിയമങ്ങൾ പാലിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ പാകിസ്ഥാൻ അങ്ങനെ ഒരു ഒരു ക്രെഡിബിലിറ്റി ഉയർത്തേണ്ടത് ആവശ്യമാണ്. അതിന്റെയും കൂടെ ഭാഗമായിട്ടാണ് പല പല ഫാക്ടേഴ്സും കൊണ്ടാണ് അഭിനന്ദനെ അവർ തിരിച്ചയച്ചത്. ഒപ്പം ജനീവ കൺവെൻഷൻ അനുസരിച്ച് തന്നെയാണ് വിട്ടത്. അതായത് യുദ്ധ തടവുകാരനായിട്ട് പിടിക്കുകയാണെങ്കിൽ ഹി ഷുഡ് ബി ഇൻ എ യൂണിഫോം, ഹി ഷുഡ് ഹാവ് എ നെയിം പ്ലേറ്റ്, ഹി ഷുഡ് ബി ആംഡ് ആൻഡ് ഹി ഷുഡ് ഹാവ് എ നോൺ കമാൻഡർ. ഇങ്ങനെ നാലഞ്ച് സ്റ്റിപ്പുലേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരാളെയാണ് യുദ്ധ തടവുകാരനായിട്ട് ഡിക്ലെയർ ചെയ്തത്. ഇതിൽ ഏതെങ്കിലും ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഹി ഡസ് നോട്ട് ബിക്കം എ പ്രിസണർ ഓഫ് വാർ. ആ ആള് വെറും ഒരു സാധാരണ തടവുകാരനായിട്ട് അവർക്ക് എന്ത് വേണേ ചെയ്യാവുന്നതാണ്. യുദ്ധ തടവുകാരനാണെങ്കിൽ ഇത്രയും സ്റ്റിപ്പുലേഷൻസ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതായത് അഭിനന്ദന്റെ നെയിം പ്ലേറ്റ് ഉണ്ടായിരുന്നു, അഭിനന്ദൻ വാസ് വെയറിംഗ് എ യൂണിഫോം, ഹി വെന്റ് ഇൻ ആൻ ആംഡ് എയർക്രാഫ്റ്റ് ആൻഡ് ഹി ഹാസ് എ നോൺ കമാൻഡർ. അപ്പൊ ഇത്രയും അതിനോടുകൂടി ജനീവ കൺവെൻഷൻ അനുസരിച്ച് പി ഒ ഡബ്ല്യു പ്രിസണർ ഓഫ് വാർ ആയിട്ട് അവർക്ക് ഡിക്ലെയർ ചെയ്യേണ്ടി വന്നു.
ഇതിന്റെ ഇതിൽ തന്നെ മറ്റൊരു കാര്യം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പുൽവാമ ആക്രമണത്തിന് ഉത്തരവാദികൾ എന്ന് സംശയമുള്ള 44 പേരിൽ കൂടുതൽ ആളുകളെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തതായിട്ട് പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയം പറയുന്നു. ഇത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് പാകിസ്ഥാന്റെ നിലപാടിൽ നിന്ന് ഇത്തരം സാഹചര്യങ്ങളിലുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയുമോ?
തീർച്ചയായും പാകിസ്ഥാൻ കൂടുതൽ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ. ഇങ്ങനെയുള്ളൊരു പ്രത്യേകിച്ച് ഇന്ത്യ കൂടുതലായി സൈനിക സമ്മർദ്ദം നടത്താൻ ഇന്ത്യ തയ്യാറാണ് എന്നുള്ള ഒരു 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 സിറ്റുവേഷൻ ഇന്ന് പാകിസ്ഥാൻ ഫേസ് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ നാച്ചുറലി അവർ കൂടുതൽ അയഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ട്. പഴയതിൽ നിന്ന് കൂടുതലായിട്ട് പാകിസ്ഥാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്കുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല, പക്ഷെ ശ്രമിക്കുന്നതായിട്ട് അവർക്ക് കാണിക്കേണ്ടി വരും ലോകത്തിന് മുന്നിൽ. അത് അവർ ഇപ്പൊ ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് കരുതുന്നത്.
ഇനി ഇതിൽ ഇന്ത്യയിലെ പല പ്രതിപക്ഷ പാർട്ടികളും പുൽവാമ സംഘർഷത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തുന്നുണ്ട്. താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്?
പുൽവാമ സംഘർഷ ഇത്തരം ആക്രമണങ്ങൾ ഇന്ത്യയിൽ പലപ്പോഴും നടന്നിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് ഇപ്പൊ തൊട്ട് മുൻപ് നടന്നത് കാരണം ഇങ്ങനെയൊരു ഇന്റർപ്രിറ്റേഷൻ തീർച്ചയായിട്ടും വരാവുന്നതാണ്. പ്രതിപക്ഷ കക്ഷികൾ എപ്പോഴും ഒരു സംശയം ഒരു ഒരു ജനാധിപത്യത്തിൽ എപ്പോഴും അത് ഉണ്ടാവുന്നതാണ്. പ്രതിപക്ഷ കക്ഷികളുടെ ഉത്തരവാദിത്വമാണ് എന്തിനേയും ചോദ്യം ചെയ്യുക എന്നുള്ളത്. അതിനകത്ത് അതും തെറ്റ് കാണുന്നില്ല. അതേസമയം തന്നെ ഗവൺമെന്റ് അതനുസരിച്ചുള്ള ഒരു ആക്ഷൻ എടുത്തു. അതിനുള്ള ഒരു റെസ്പോൺസ് ആണ് ഈ ബാലക്കോട്ട് ആക്രമണമായിട്ട് ഗവൺമെന്റ് എടുത്തത്. അപ്പൊ രണ്ടു വശത്തു നിന്ന് അതൊരു ഡെമോക്രസിയിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അതിനപ്പുറം ഞാൻ അതിനെ കൂടുതലായിട്ടൊന്നും കാണുന്നില്ല.
എന്തായാലും പാകിസ്ഥാൻ കൂടുതൽ നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ഇന്ത്യ വീണ്ടും പ്രതികരിക്കുമെന്നുള്ള ഒരു നിലപാടാണ് വീണ്ടും കാണുന്നത്. ഇതിന് എത്രമാത്രം സാധ്യതയുണ്ട്? ഒപ്പം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കൂടുതലായിട്ട് എന്തെല്ലാം നടപടികളാണ് പ്രതീക്ഷിക്കാൻ കഴിയുക?
ഇപ്പോ പാകിസ്ഥാൻ ഇപ്പൊ അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് യു എന്നില് ഇപ്പോ ജെയ്ഷെ മുഹമ്മദിനെ ഒരു ഒരു അന്താരാഷ്ട്ര ഭീകര സംഘടനയായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള ആ ഒരു 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 സമ്മർദ്ദം ഇന്ത്യ നടത്തും. അതൊരു റെസിസ്റ്റ് ചെയ്യാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയും ചെയ്യും. ഞാൻ ഇപ്പോ കാണുന്നതനുസരിച്ച് ഇനി ഒരു ഡിപ്ലോമാറ്റിക് തലത്തിലുള്ള ഒരു ടഗ് ഓഫ് വാർ നടക്കാനാണ് കൂടുതൽ സാധ്യത. സൈനിക തലത്തിൽ കാര്യമായ ഒരു എസ്കലേഷന് രണ്ട് രാജ്യങ്ങളും തയ്യാറെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ തന്നെ കൈവിട്ടു പോയ ഒരു 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 ആകപ്പാടെ അങ്ങനെ ഒരു 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 രീതിയിലേക്ക് സൈനികമായിട്ട് അല്പം കടന്നുപോയി എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പൊ ലോകം ഈ ഒരു ഇഷ്യൂവിനെ കാണുന്നത് എന്നുള്ളതിലേക്ക് വരികയാണ്. തീർച്ചയായും ഇന്ത്യ ജസ്റ്റിഫൈഡ് ആണ് ഇങ്ങനെ ഒരു ആക്ഷന്. പക്ഷെ എങ്കിൽ തന്നെ ഇനി ഒരു ആക്ഷന് ഇത്രമാത്രം ഒരു ഫ്രീഡം ഇന്ത്യക്കും കാണുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്.
എന്തായാലും ഈ വിഷയത്തിൽ ഇത്രയും വിശദമായ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് വിശദീകരിച്ചതിന് വളരെയധികം നന്ദി, ശ്രീ ആർ പ്രസന്നൻ.
താങ്ക് യു.
Enjoy more stories in your language by visiting sbs.com.au.